Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഠോപനിഷത്ത് ആറാം വല്ലിയിലെ ഒൻപതാം മന്ത്രം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവ്യക്തത്തിനും അപ്പുറമുള്ള പുരുഷനെ കണ്ടെത്തുന്നതോടുകൂടി ദുഃഖമോചനമെന്ന മോക്ഷം ഒരാൾക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയും എന്നാണ് എട്ടാം മന്ത്രത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ ഈ പുരുഷനെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതാണ് ഒൻപതാം മന്ത്രം മുതലുള്ള ചർച്ച. പുരുഷന്റെ രൂപമൊന്നും മുൻപിലില്ല. സന്ദൃശ്യേ രൂപം അസ്യ, ന സന്ദൃശ്യേ കാഴ്ചയ്ക്ക് കാണാനില്ല മുമ്പിൽ. അസ്യ രൂപം, ഈ പുരുഷന്റെ രൂപം, ബോധമാണ് പുരുഷൻ, ബ്രഹ്മം, ബോധമാണ് ബ്രഹ്മം. നമ്മുടെ മുമ്പിൽ ബോധത്തിന് രൂപമൊന്നും കാണാനില്ലല്ലോ. ന സന്ദർശയെ രൂപമസ്യ, അതിന്റെ രൂപമൊന്നും മുമ്പിൽ കാണാനില്ല. ന ചക്ഷുഷ പശ്യത്തി കഷ്ടനേനം, ആർക്കും കണ്ണുകൊണ്ട് ഈ പുരുഷനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രിയം കൊണ്ടും ആ പുരുഷനെ അനുഭവിക്കാൻ പറ്റില്ല. ന ചക്ഷുഷ പശ്യത്തി കഷ്ടനൈനം, പിന്നെ എങ്ങനെ കാണാൻ പറ്റും? ഹൃദയ മനീഷ മനസ അഭിക്ലിപ്ത, ഹൃദയ മനീഷ ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്യുക, ഞാൻ ആ പുരുഷനെ കാണും. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്താൽ എങ്ങനെ കാണാൻ പറ്റും? മനസ അഭിക്ലിപ്ത, മനസ്സുകൊണ്ട് മുമ്പിൽ കാണുന്ന എന്തിലും ആ പുരുഷനെ അനുഭവിക്കാൻ ശ്രമിക്കുക. മനസ അഭിക്ലിപ്ത, ആ പദമൊക്കെ ഉപനിഷത്ത് വളരെ അർത്ഥവത്തായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. അഭി മുൻപിൽ, ക്ലിപ്ത, ആചാര്യസ്വാമികൾ പറയും, എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം, നിങ്ങളുടെ മനസ്സെവിടെ ചെന്ന് പറ്റുന്നുവോ അവിടെയൊക്കെ ബ്രഹ്മമാണെന്ന് ബുദ്ധി കൊണ്ട് തീരുമാനിക്കും. എന്തിലും ബ്രഹ്മം ബോധം, ബോധത്തിലെ നാമരൂപങ്ങളാണ് ഈ ജഗത്തിൽ കാണുന്ന സർവവും. നമ്മളത് ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പോ ഹൃദയ മനീഷ മനസ അഭിക്ലിപ്ത, മനസ്സുകൊണ്ട് തീരുമാനിക്കണം ഞാൻ കാണും. അപ്പോ മനസ്സെവിടെ എവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബ്രഹ്മത്തെ കാണുക, ഇതാണ് ബ്രഹ്മവൃത്തി. അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ വളരെ വ്യക്തമായി അവസാനം ഈ ബ്രഹ്മവൃത്തി ശീലിക്കാൻ പറയുന്നു. ഏഹി വൃത്തിം വിജാനന്തി ഏ ജ്ഞാത്വാ വർദ്ധയന്ത്യപി തേഹി സത്പുരുഷാ ധന്യാഃ തേ വന്ദ്യാ ഭുവനത്രയേ. ആരാണോ ഈ വൃത്തിയെക്കുറിച്ച് അറിയുന്നത്, കൂടുതലറിയാനൊന്നുമില്ല, എവിടെ ചെന്ന് കണ്ടാലും അത് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക. അത് പറ്റുന്നില്ലല്ലോ സാർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. സത്യം കാണാൻ മനസ്സിനെ ഗാഢമായി പരിശീലിപ്പിക്കുക, സത്യമേ ഉള്ളൂ ഇവിടെ. ഏഹി വൃത്തിം വിജാനന്തി ഏ ജ്ഞാത്വാ വർദ്ധയന്ത്യപി, ആരാണോ ഇതറിഞ്ഞ് അതിനെ വർദ്ധിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ വിട്ടുപോകാതെ പുറത്താരോടും പറയണ്ട, യാതൊന്നും കണ്ടതത് നാരായണ പ്രതിമ, അത് തന്നെയാണ്. അപ്പൊ മനസ്സാ അഭിക്ലിപ്തോ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ദൃഢനിശ്ചയം ചെയ്യണം, ഞാൻ ഈ സത്യം അനുഭവിച്ചേ മാറൂ. അതിനെന്താ എളുപ്പം? മനസ്സാ അഭിക്ലിപ്ത, മനസ്സെവിടെ ചെന്ന് പറ്റുന്നോ അവിടെ ആ സത്യം ആണ് എന്ന് ബുദ്ധിയിൽ ഉറപ്പിക്കും. അപ്പോ ഹൃദ മനീഷ മനസ്സാ അഭിക്ലിപ്ത ഏഹി വൃത്തിം വിജാനന്തി ഏ ജ്ഞാത്വാ വർദ്ധയന്ത്യപി, ആരാണോ ഇതറിഞ്ഞ് വർദ്ധിപ്പിക്കുന്നത് തേഹി സത്പുരുഷ ധന്യമാണ്. അവര് അത്യന്തം സത്പുരുഷന്മാരും ധന്യന്മാരുമാണ്. തേ വന്ധ്യ ഭുവനത്രയേ, അവർ മൂന്ന് ലോകത്തും വന്ധ്യന്മാരായി ഭവിക്കുന്നു. ഇതിന് വേറൊന്നും വേണ്ട, ഈ ഓർമ്മ വിട്ടുപോകാതെ നിലനിർത്തുക, മറക്കുമ്പോൾ വീണ്ടും അഭ്യസിക്കുക. ഇതൊക്കെ കൃഷ്ണൻ പന്ത്രണ്ടാം അധ്യായത്തിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. ഗീത പന്ത്രണ്ടാം അധ്യായത്തിൽ മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസേ യുക്തൈവമാത്മാനം മത്പരായണ. മനസ്സെന്നിലർപ്പിക്കൂ, ബുദ്ധിയെന്നിലർപ്പിക്കൂ, മനസ്സർപ്പിക്കൂ എന്ന് പറയുന്നതാണ് മനസ്സാ അഭിക്ലിപ്ത. ബുദ്ധി അർപ്പിക്കൂ എന്ന് പറയുന്നതാണ് ഹൃദ മനീഷ, ഹൃദയത്തിലങ്ങ് ലക്ഷ്യം, എന്റെ ലക്ഷ്യം ഇതാണെന്ന് ഉറപ്പിക്കൂ. മയേവമനെ ആസസ്വമായി ബുദ്ധി നിവേശയ, ആവർത്തിച്ചു പറയുന്നേ പലയിടത്തും, എന്നിൽ മനസ്സിനെ ഉറപ്പിക്കൂ, എന്നിൽ ബുദ്ധിയെ ഉറപ്പിക്കൂ. ബുദ്ധി എന്ന് വെച്ചാൽ ലക്ഷ്യനിശ്ചയം. ഇനി ഇത് സ്ഥിരമായി പറ്റുന്നില്ലെങ്കിലോ, അതും വ്യക്തമായിട്ട് പറയല്ലേ, ഗീത നമ്മളൊക്കെ പഠിക്കുന്നവരല്ലേ. അഥ ചിത്തം സമാധാതം നശക്രമോഷിമായി സ്ഥിരം, സ്ഥിരമായിട്ട് ചിത്തം നിൽക്കുന്നില്ലെങ്കിൽ അഭ്യാസയോഗേന മറക്കുമ്പോ വീണ്ടും ഓർമ്മിച്ചുറപ്പിക്കൂ, ഇതാണ് അഭ്യാസം. അല്ലാതെ വെറുതെ ഇരുന്ന് നാമഞ്ചരിക്കുകയോ പൂജ നടത്തുകയോ അതൊക്കെ നല്ലത്, പക്ഷെ ഇതിനായിരിക്കണം ഒരിക്കലും മറക്കാതെ ഈശ്വരബുദ്ധി സർവത്ര സർവത്ര സർവഭാവേന തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭരത. ആവർത്തിച്ചാവർത്തിച്ച് ഗീത ഇക്കാര്യം, ഈ ഉപനിഷത്ത് രഹസ്യം നമ്മോട് പറയുന്നു. അതാണ് ഉപനിഷത്തും പറയുന്നത്, ഹൃദാ മനീഷ മനസാ അഭിക്ലിപ്ത യേതദ്വിദു. ഈ അഭ്യാസം ആരറിയുന്നുവോ, യേതദ്വിദു അമൃതാസ്തേ ഭവന്തി, അവര് അമൃതവസ്തുവായി മരണമില്ലാത്ത ബ്രഹ്മത്തെ അനുഭവിച്ച് ജീവിതം ധന്യരാക്കുന്നവരായിത്തീരും. അപ്പോ ഇതിനൊക്കെ എന്താ വീണ്ടും പറയുന്നു, യഥാ പഞ്ച അവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ, അല്ലെങ്കിൽ നചികേതസെ അഞ്ചിന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനോടൊപ്പം ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കൂ. അതെങ്ങനെ ഇന്ദ്രിയങ്ങളെ? അതാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ ഈശ്വരസ്വരൂപം. ഇത് തന്നെയാണ് എഴുത്തച്ഛൻ ആവർത്തിച്ചു പറയുന്നത് പച്ച മലയാളത്തിൽ. യാതൊന്നു കണ്ടതു നാരായണ പ്രതിമ, കേട്ടതു നാരായണ ശ്രുതികൾ, എന്നെ കർമ്മേന്ദ്രിയങ്ങൾ, യാതൊന്നു ചെയ്യുവതു നാരായണ അർച്ചന. നമ്മളിതൊക്കെ പാടും ദിവസേന, യദ്യകർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഇത് അടുക്കളയിലും പാടത്തിലും ആഫീസിലും ഒക്കെ അനുഭവിക്കണം. ഉള്ളുണ്ട്, പുറത്താരോടും പറയണ്ട. അതാണ് യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി, പഞ്ചജ്ഞാനാനി വെച്ച പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അവതിഷ്ഠന്തേ ഉറച്ചു നിൽക്കുന്നു സത്യത്തിൽ. എന്ത് കണ്ടാലും ഈശ്വരൻ, ഈശാവാസ്യം ഇതം സർവം. പ്രയാസമൊന്നുമില്ല, ശീലിക്കണം, ഉറപ്പായി ബോധപൂർവം ശീലിക്കണം. പഞ്ച അവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ച ന വിചേഷ്ടത്തെ. ബുദ്ധി ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. എന്റെ ലക്ഷ്യം, ഞാൻ എന്തിന് പാചകം ചെയ്യുന്നു? ബ്രഹ്മസാക്ഷാത്കാരത്തിന്. ഞാൻ എന്തിന് ഓഫീസിൽ പണിയെടുക്കുന്നു? ആദ്യം ബ്രഹ്മസാക്ഷാത്കാരത്തിന്, പിന്നെ ശമ്പളം, അങ്ങനെ പലതും സംഭവിക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നതും കായേന വാച മനസ്സേന്ദ്രിയവാ ബുദ്ധ്യാത്മനവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ. ആ നാരായണന് വേണ്ടി ചെയ്യുന്നു എല്ലാം. നാരായണൻ എന്ന് വെച്ചാൽ ബ്രഹ്മം. അങ്ങനെ ബുദ്ധിസ്ഥ വിചേഷ്ടത്തെ തമാഹു പരമാം ഗത്യം. വേറെ ഇവിടെ ബ്രഹ്മ അനുഭവത്തിന് ഓടി നടന്നൊന്നും ചെയ്യാനില്ല. എവിടെ നിന്നാലും ബ്രഹ്മാനുഭവത്തിന് വേണ്ടിയുള്ള അഭ്യാസം, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും. മയ്യേവ മനയാസസ്വ മൈ ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ. അർജുന, തീർച്ചയായിട്ടും നീ എന്നിൽ തന്നെ നിൽക്കും ഇത് രണ്ടും ശീലിക്കുകയാണെങ്കിൽ. എന്നല്ലേ കൃഷ്ണൻ പറയുന്നത്? യമനും അത് തന്നെ പറയുന്നു. വേറെ മാറ്റിമറിച്ച് പറയാൻ സത്യദർശികൾക്ക് ഇവിടെ ഒന്നുമില്ല. ഏത് ഗീതയായാലും ഉപനിഷത്തായാലും ഭാഗവതമായാലും ആവർത്തിച്ചു പറയുന്നത് ഇതാണ്. ഭാഗവതം ആവർത്തിച്ച് ഓരോ പേജിലും പറയുന്നതാണ് സർവത്ര ഈശ്വരനെ. പരമസത്യം, ശാസ്ത്രസത്യം, അല്ലാതെ വെറും സങ്കല്പിച്ചുണ്ടാക്കിയ ഈശ്വരസത്യമല്ല ഇത്. അല്ലെങ്കിൽ നചികേതശ ശീലിക്കൂ എന്ന താം, ഇതിനെയാണ് ആളുകൾ യോഗം യോഗമെന്ന് പറയുന്നത്. മറ്റ് യോഗമൊക്കെ ആവാം, ആസനം പഠിക്കുകയോ പ്രാണായാമോ ഒക്കെ ആവാം. പക്ഷേ ഈ യോഗം ശീലിച്ചില്ലെങ്കിൽ മറ്റ് യോഗം കൊണ്ടൊന്നും വലിയ ഫലമില്ല. അതൊക്കെ എക്സർസൈസൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും രാഗദ്വേഷ കലുഷം. ഈശ്വരനെ എവിടെ കിട്ടും? അപ്പോ താം യോഗമിതി മന്യന്തെ സ്ഥിരാം ഇന്ദ്രിയധാരണ. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്ഥിരമായി സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ഈ യോഗം. കൃഷ്ണൻ ഗീതയിൽ പറയുന്ന മനസ്സിന്റെ സമനില, മനസ്സ് ആ സമനിലയിലേക്ക് ചെല്ലുമ്പോ ഈ യോഗം നല്ല സ്ഥിരമായി കിട്ടും. സ്ഥിരമായി താം യോഗമിതി മന്യന്തെ സ്ഥിരം ഇന്ദ്രിയം ധാരണം അപ്രമത്തസ്തഭവതി യോഗോ ഹി പ്രഭവാപ്യയവും. സൃഷ്ടിയും പ്രളയവും ഒക്കെ ഈ യോഗം തന്നെ എന്ന് പറഞ്ഞാൽ, മനസ്സിനെ ഈ സത്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ സൃഷ്ടിയുടെയും പ്രളയത്തിന്റെയും ഒക്കെ രഹസ്യം വെളിപ്പെടും. ഒക്കെ, അതുവരെ ഒന്നും വെളിപ്പെടാൻ പോകുന്നുമില്ല എന്നാണ് യമൻ നചികേതസ്സിനോട് പറയുന്നത്. അപ്രമത്തസ്തദാഭവതി യോഗോ ഹി പ്രഭവാപ്യയോ. അല്ലാതെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും നേരിട്ട് ഈ സത്യത്തെ കാണാനൊക്കെ ഇല്ല. നൈവ വാച മനസ്സ പ്രാപ്തം ശക്യോ എന്ന ചക്ഷുഷ. മനസ്സുകൊണ്ട് പറ്റില്ല, നേരിട്ട് വാക്കുകൊണ്ട് പറ്റില്ല, കണ്ണുകൊണ്ട് പറ്റില്ല. യമൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ കണ്ണും മനസ്സുമൊക്കെ? സത്യത്തെ കാണാൻ അവയൊന്നും ആവശ്യമില്ലല്ലോ. ഗംഭീരമായ ഒരു നിർദ്ദേശമാണ് അടുത്തു വരുന്നത്. അസ്ഥീതിബ്രുവതോ അന്യത്ര കഥം തതുപലഭ്യത്തെ. നചികേതസെ, ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ആ സത്യത്തെ മറ്റൊരിടത്ത് എന്തിനന്വേഷിക്കുന്നു? അസ്ഥീതിബ്രുവത്തോ രാവകൽ ഉണ്ട് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഉണ്ട് ഞാനുണ്ട് എന്നാദ്യം ഞാനുണ്ട് എന്നനുഭവിക്കുന്നു. പ്രപഞ്ചഘടകങ്ങളൊക്കെ ഉണ്ട് എന്നനുഭവിക്കുന്നു. പ്രപഞ്ചഘടകങ്ങൾ എത്രയോ ഉണ്ടാവട്ടെ, ആ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഉള്ളിലില്ലെങ്കിൽ എല്ലാം തീർന്നു. അസ്ഥിതി ബ്രൂവത്തോ അന്യത്ര കഥം തതുപലഭ്യത്തെ ഉണ്ട് എന്നനുഭവിക്കുന്ന സ്ഥലത്തന്വേഷിക്കൂ ആ സത്യത്തെ. മറ്റുള്ളിടത്ത് അതിനെ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? കോവിലിലോ അതൊക്കെ വിരോധമില്ല, കോവിലിൽ പോവാം, പൂജ നടത്താം, എല്ലാം നടത്താം. പക്ഷേ അവിടെയൊക്കെ ഈ പരിശീലനം തുടർന്നില്ലെങ്കിൽ സത്യം മറഞ്ഞുപോകും. അവിടെ കാണുന്നതൊക്കെ പലതാണ്, പലതും ഉള്ളതാണ്, ഒക്കെ പ്രത്യേകം പ്രത്യേകം ഉള്ളതാണ് എന്നൊക്കെ വിചാരിച്ചാൽ ഈ സത്യം നിശ്ചയമായിട്ടും പിടികിട്ടില്ല. എന്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരിട്ടുള്ള വാക്യമാണ് ഉപനിഷത്തിന്റെ. അസ്ഥീതി ബ്രുവത്തോ, രാപകൻ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സത്യത്തെ ഉണ്ടെന്നനുഭവിക്കുന്ന വസ്തുവാണ് സത്യം. ഉണ്ട് അതല്ലേ സത്യം, ഉള്ളതല്ലേ സത്യം. അപ്പൊ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഏത്? നമ്മുടെ നമ്മിൽ തന്നെ നേരിട്ട ആ വസ്തു പ്രകടം, ഞാനുണ്ട്, ആ വസ്തുവാണ് സത്യം. നമ്മളൊക്കെ സത്യമാണ്, ബ്രഹ്മമാണ്. ഇതറിയാതെ ഓടി നടന്നാൽ എന്ത് പ്രയോജനം? അസ്ഥീതി ബ്രൂവത്തോ അന്യത്ര കഥം തതുപലഭ്യത്തെ, യവൻ തുടരുന്നു അതുകൊണ്ട്. അല്ലയോ നചികേതസേ അസ്ഥീത്യേവോ ഉപലബ്ധവ്യ തത്വഭാവേന ചോഭയോ, വ്യക്തമായിട്ട് പറയുന്നു. ഉഭയോഹ തത്വഭാവേന, രണ്ടിനെയും രൂപമുള്ളതിലും രൂപമില്ലാത്തതിലും അസ്ഥി എന്നനുഭവിക്കുന്ന ബോധമാണ് സത്യം എന്ന് സദാ മനനം ചെയ്ത് ഉറപ്പിക്കണം. നമ്മൾ വിഗ്രഹാരാധനയൊക്കെ നടത്തുന്നു, വിരോധമില്ല. ശിവന്റെ രൂപത്തിലിരിക്കുന്നതാരാ? ഉണ്ടെന്നനുഭവമുള്ള ബ്രഹ്മം. അല്ലാതെ ഇവിടെ ശിവനാവാൻ വേറെ ആരുമില്ല. വിഷ്ണുവും അത് തന്നെ, അമീതയും അത് തന്നെ, സൂര്യനും ചന്ദ്രനും ഒക്കെ അത് തന്നെ. അസ്ഥീത്യേവ ഉപലബ്ധവ്യ, കോവിലൊക്കെ പോകുന്നവര് ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവിടെ ഇരിക്കുന്ന ദേവൻ ഉണ്ട് എന്നനുഭവിക്കുന്ന ബ്രഹ്മത്തിന്റെ ഒരു രൂപം. അപ്പൊ ആ രൂപത്തിലും ബ്രഹ്മത്തെ കാണണം എന്നർത്ഥം. ആ ബോധരൂപമായ വസ്തുവില്ലെങ്കിൽ അവിടെ ഒരു ഒരു രൂപവുമില്ല. സകല നാമരൂപങ്ങളും ബോധത്തിന്റെ വക അസ്ഥീത്തി അസ്ഥീത്യേവോപലബ്ധവ്യ തത്വഭാവേന ച ഉഭയോ, ഉഭയോ രണ്ടും രൂപമുള്ളതും രൂപമില്ലാത്തതും. എന്തും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തുവാണ് എന്ന് കാണണം. അതായത് ബ്രഹ്മമാണ്, ഈശ്വരനാണ്, പേരെന്തുമായിക്കോട്ടെ, ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ എന്ത് പേരായാലും വേണ്ടില്ല. അസ്ഥീത്യേ ഉപലബ്ധവ്യ തത്വഭാവേന ചോഭയോ അസ്ഥീത്യേയോ ഉപലബ്ധസ്യ വസ്തുരൂപ പ്രസീദത്തി, ഉള്ളിൽ അങ്ങനെ ഉണ്ട് ഉണ്ട് ഉള്ള വസ്തുവാണ്, ബോധമാണ് എന്ന് ആരാണോ നിരന്തരം ഭാവന ചെയ്തുറപ്പിക്കുന്നത് അയാളുടെ ഹൃദയം പ്രസന്നമാകുന്നു. ബ്രഹ്മാനുഭവത്തിന്റെ തുടക്കമാണ്. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഹൃദയം പ്രസന്നമാകുന്നു. കൃഷ്ണൻ ഇതെത്രടത്ത് പറയുന്നു ഗീതയിൽ, ഹൃദയം പ്രസന്നമാവും. ആ പ്രസാദം തന്നെയാണ് ബ്രഹ്മാനുഭവം. പ്രസാദേ സർവദുഃഖാനാം ഹാനി, അങ്ങനെ നിരപേക്ഷമായ ഒരു പ്രസന്നത ഉള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും മാറുന്നു. സകല ദുഃഖങ്ങളും, അതുവരെ ദുഃഖമൊന്നും കാര്യമായി മാറിക്കഴിഞ്ഞ അസ്ഥീത്യേവ ഉപലബ്ധസ്യ ഉണ്ട് ഉണ്ട് എന്നാര് നിരന്തരം എന്നുവെച്ചാൽ ഉള്ള വസ്തുവാണ് ഈ രൂപത്തിലൊക്കെ നിൽക്കുന്നതെന്ന് ബോധമാണ്, ബ്രഹ്മമാണ് ഈ രൂപത്തിലൊക്കെ കാണപ്പെടുന്നതെന്ന് അദ്ദേഹത്തിന്റെ ധാതു മനസ്സ് പ്രസീദതി പ്രസന്നമായിത്തീരുന്നു. അങ്ങനെ നിരപേക്ഷമായ ഒരു പ്രസന്നത ഉള്ളിൽ വന്നാൽ എന്താ സാധിക്കുക? യഥാ സർവേ പ്രമുച്യന്തേ കാമ അസ്യ ഹൃദയസ്ഥിതാ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാമങ്ങളൊക്കെ പോവും. എന്തിനായിരിക്കാം? ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നല്ല പ്രസന്നത, സന്തോഷം. ഞാനിനി ഏതെങ്കിലും ആഗ്രഹത്തിന്റെ പിന്നാലെ എന്തിനോടി നടക്കണം? ന്യായമായ ചില ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷേ ആ കാമങ്ങൾ കൊണ്ടേ എനിക്ക് സുഖമനുഭവിക്കാൻ പറ്റൂ എന്നൊരു ചിന്തയില്ല. കാരണം എപ്പോഴും നിരന്തരമായ പ്രസന്നത, അന്തശീതളത്വ എന്നാണ് വാസിഷ്ഠം ഇതിന് പറയുന്നത്. ഈ നിരന്തരമായ അന്തശീതളത, ഇനിയിപ്പം ഞാനെന്തിനാ കാമങ്ങളുടെ പിന്നാലെ പോകണം? വരുന്നത് വരട്ടെ, ഞാൻ അവ കൈകാര്യം ചെയ്യും. ഞാനിപ്പോൾ ഒരു ഗൃഹസ്ഥനാണ്, ഒരാഗ്രഹവും വേണ്ട, അങ്ങനെയല്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് വിട്ടുപോകാൻ വയ്യാത്ത ഒരു കാമവുമില്ല. ഏത് കാമവും ഏത് നിമിഷവും വിട്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ഒരു കാമവും പ്രലോഭിപ്പിക്കില്ല. എന്താ കാര്യം? എനിക്കിപ്പോ അതില്ലാതെ തന്നെ നല്ല സുഖമുണ്ട്. പിന്നെ ഞാനിപ്പോ എന്തിനാ അവരുടെ പിന്നാലെ പോകണം? യഥാ സർവേ പ്രമുച്ചന്റെ എല്ലാ കാമങ്ങളും ഉള്ളിൽ നിന്ന് വിട്ടുപോകും. വിട്ടുപോകുമെന്ന് വെച്ചാൽ വിടാൻ വയ്യാത്ത ഒരു കാമവും ഉള്ളിലുണ്ടാവില്ല. വീട്ടുകാര്യങ്ങളൊക്കെ നടത്തണം എന്ന് ആഗ്രഹിച്ചു എന്ന് വരാം, ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു എന്ന് വരാം. പക്ഷെ ഒന്നിലും നിർബന്ധമില്ല, യാതൊരു കാമത്തിലും നിർബന്ധമില്ല. അടുത്ത നിമിഷം ജീവിച്ചിരിക്കണം എന്ന ഒരു കാമത്തിൽ പോലും നിർബന്ധമില്ല. ഈ ശരീരം ജഡം, അതെപ്പോഴും പോവാം. ആത്മാവിനെ ആശ്രയിച്ച് നിരന്തര സുഖം അനുഭവിക്കുന്ന ഒരാൾ ശരീരം വിട്ടുപോകരുതെന്ന് എന്തിനു കാമിക്കണം? വ്യക്തമായറിയാം, ആത്മാവ് വേറെ, ശരീരം വേറെ. ആനന്ദസ്വരൂപമായ ആത്മാവ് ദേഹത്തിൽ നിന്നും വേർപെട്ട് അനുഭവപ്പെടുന്നു. പാലിൽ നിന്നും വെണ്ണ വേറിട്ടനുഭവിക്കും പോലെ. പിന്നെ ഇനിയിപ്പോ എന്തിനാണ് ദേഹം വിട്ടുപോകരുത് എന്ന് കാമിക്കേണ്ടത്? ആവശ്യമില്ല. ഇതൊക്കെ നമുക്കൊക്കെ സാധിക്കും. നേരത്തെ പറഞ്ഞ അഭ്യാസം ശീലിച്ചുള്ളിൽ ഈ അന്തശീതളത നിരപേക്ഷമായി നേടിയെടുത്താൽ ആർക്കും സാധിക്കും. യഥാ സർവേ പ്രമുച്യന്തെ കാമ അസ്യ ഹൃദി സ്ഥിതാഹ അഥ മർത്യോ അമൃതോ ഭവതി. അത് സാധിച്ചാൽ മർത്യൻ, മരണശീലനായ ഈ മനുഷ്യൻ അമൃത, മരിക്കാത്ത വസ്തുവായി മാറും. അഥ മർത്യോ അമൃതോ ഭവതി, ഇതാണ് തീരുമാനം. യഥാ സർവേ പ്രഭിദ്യന്തെ ഹൃദയസ്യ ഗ്രന്ഥയ ഹൃദയ, അപ്പോ ഹൃദയത്തിന്റെ കെട്ടുകളെല്ലാം ഭേദിക്കപ്പെടും. ഹൃദയത്തിൽ വലിയ കെട്ടുകളൊന്നുമില്ല. ഞാനെന്ന അഹന്തയും എന്റേതെന്ന മമതയും, ഇതാണ് ഹൃദയത്തിന്റെ കെട്ടുകൾ. ഈ അന്തശീതളത അനുഭവപ്പെടുന്നതോടുകൂടി ആ അന്തശീതളത അനുഭവപ്പെട്ടത് തന്നെ എല്ലാം ഈശ്വരമയം എന്ന അഭ്യാസത്തിലൂടെയാണ് അനുഭവപ്പെട്ടു. അനുഭവപ്പെട്ടതോടുകൂടി ഈശാവാസ്യവിധം സർവം എന്നുള്ളത് ഒരു സംശയം കൂടാതെ ഉറപ്പായി. ഇനി എന്ത് ഞാൻ, എന്ത് എന്റേത് എന്നുവെച്ച് എല്ലാം ചെയ്യാം. ഈശ്വരപൂജ, മക്കൾക്ക് വേണ്ടി വേണ്ടത് ചെയ്യാം. ഞാനിത് എടുത്തു പറയുന്നത് പലർക്കും പേടി, ഇങ്ങനെയൊക്കെ വന്ന് മക്കളെ വളർത്താനൊക്കെ സാർ, ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കാനൊക്കെ, ഭർത്താവിന് ഭാര്യ എന്താ നോക്കാത്തത്? അപ്പോഴാണ് ആഹ്ലാദത്തോടുകൂടി എല്ലാം നോക്കുന്നത്. കാരണം ഒക്കെ ഈശ്വരപൂജ, അതൊക്കെ നടത്തുന്തോറും അതിലൊറ്റ ആനന്ദം. പിന്നെന്താ നടത്തിയാൽ? ഈശ്വരപൂജ ചെയ്താൽ ആനന്ദമല്ലേ? സർവവും ഈശ്വരപൂജയാണെങ്കിൽ സദാ ആനന്ദം. സംശയം എന്താ? നമ്മൾ ഈശ്വരനെ പൂജിക്കുന്നതൊക്കെ ആനന്ദത്തിന് വേണ്ടിയല്ലേ? എല്ലാ കർമ്മവും ഈശ്വരപൂജയാക്കി മാറ്റൂ, എപ്പോഴും ആനന്ദം. മക്കളെ കാര്യം നോക്കുന്നതും അച്ഛന്റെ കാര്യം നോക്കുന്നതും, അപ്പൊ പിന്നെ വഴക്കില്ല, ബുദ്ധിമുട്ടില്ല, ഒക്കെ ഈശ്വരപൂജ. യഥാ സർവേ പ്രഭിദ്യന്തെ ഹൃദയസ്യ ഗ്രന്ഥയ അഥ മർത്യ അമൃതോ ഭവതി ഏതാവത്യനുശാസനം, ഇത്രേ ഉള്ളൂ അനുശാസനം. ബ്രഹ്മാനുഭവത്തിന് വേണ്ടിയുള്ള അനുശാസനം ഇത്രയുള്ളൂ. ഇതിനപ്പുറത്ത് ഒന്നുമില്ല. അങ്കുഷ്ടമാത്ര പുരുഷ തള്ളവിരലിന് തുല്യമായി ആ അംബശീതളത്തെ ഉൾക്കൊള്ളുന്ന തേജസ് ഉള്ളിൽ തെളിയും. രാഗദ്വേഷങ്ങൾ മാറിയാൽ തെളിയും, ഭേദചിന്ത പോയാൽ തെളിയും. സംശയം കൂടാതെ ഇത് അഭ്യസിക്കുക. അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടമാ സദാ ജനാനാം ഹൃദയെ നിവിഷ്ട, സകല ജീവികളുടെയും ഉള്ളിലിരിക്കുന്നു ഞാൻ. ആ ഞാനിനെ പ്രസന്നനാക്കുക. ഇപ്പം നമ്മുടെ ഞാനൊക്കെ ചൂട് പിടിച്ചിരിക്കുക, സകലയിടത്തും ചൂടാണ്. എന്താ രാഗദ്വേഷ കലുഷം ഏത് രംഗത്തായാലും, രാഷ്ട്രീയമായാലും കലയായാലും ഈശ്വരഭജനമായാൽ പോലും കടുത്ത രാഗദ്വേഷവും ചൂടും എവിടെയും എവിടെയും. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ കാണുക? എന്റെ ഭഗവാൻ നിന്റെ ഭഗവാൻ ആകെപ്പോയി. അപ്പോ അങ്കുഷ്ടമാത്ര പുരുഷ സദാ ജനാനാം ഹൃദയെ നിവിഷ്ട താം പ്രവൃഹേത്, അതിനെ വേർതിരിച്ചെടുക്കൂ പാലിൽ നിന്ന് വെണ്ണ എന്ന പോലെ ആ പുരുഷനെ ജഡശരീരത്തിൽ നിന്നും. ത്വാം പ്രവൃഹേത് ധൈര്യേണ, നല്ല ധൈര്യത്തോടുകൂടി. ഏതിൽ നിന്ന്? ശരീരാ. താം പ്രവൃഹേത് ധൈര്യേണ മുഞ്ചാതിവേഷിക, മുഞ്ഞപ്പുല്ലെന്ന് പറയുന്നു. അതിന്റെ പുറത്തുള്ള പോളകൾ അതിനെ എടുത്തെടുത്ത് മാറ്റിയാൽ അകത്ത് അതിസൂക്ഷ്മമായ അതിൻ്റെ നാര് കണ്ടെത്താൻ കഴിയും. അതുപോലെ പുറത്തുള്ള ഈ ജഡങ്ങളെയൊക്കെ ഒന്ന് മാറ്റി, പുറത്തുള്ള ജഡങ്ങളെയൊക്കെ എങ്ങനെ മാറ്റും? പിന്നെ അത് സംശയിച്ചിട്ട് കാര്യമില്ല, നേരത്തെ പറഞ്ഞില്ല അതൊക്കെ മാറിക്കോളും. ഒക്കെ ഈശ്വരമയമാണ്, ഈശ്വരമയമാണ് എന്ന് രാവകൽ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിക്കണം. അനുഭവിച്ചാൽ ബാക്കി ഒക്കെ മാറിക്കോളും. മുഞ്ചാതിവേഷീകാം ധൈര്യേണ തദ്വിദ്യാത് ശുക്രമൃതം, തദ്വിദ്യാത് ശുക്രമൃതം. ഇതാണ് അശുദ്ധമായ അമൃതം ആനന്ദം. ഇത്രയുള്ളൂ. കഠോപനിഷത്ത് തീരുന്നു. മൃത്യുപ്രോക്താം നചികേതോ അധലത്വ വിദ്യാമേതാം യോഗവിധിം ച കൃത്സ്നം. മൃത്യു പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ടു. ഏതൊക്കെ വിദ്യ? ഈ വിദ്യ എന്താ? ഈ വിദ്യയിൽ ഇപ്പോ നമുക്കറിയാൻ വയ്യാത്തത് എല്ലാം ഉണ്ടോ? ഒരൊറ്റ കാര്യം, സർവത്ര ഈശ്വരനെ മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും പിന്തുടരുക. മനസ്സുകൊണ്ട് പിന്തുടരുന്നത് കാണുന്നതൊക്കെ ഈശ്വരൻ, ബുദ്ധികൊണ്ട് പിന്തുടരുന്നത് ഈ ലക്ഷ്യമാണ് എന്റെ ജീവിതത്തിൽ. വേറെ ഒന്നും എന്റെ ജീവിതത്തിലെ പരമലക്ഷ്യമല്ല. മറ്റൊക്കെ ഞാൻ നടത്തും, യുദ്ധം ചെയ്യും, വീട് നോക്കും ഒക്കെ ചെയ്യും. പക്ഷെ എന്റെ മരിക്കുന്നതിന് മുൻപ് എനിക്ക് നേടാനുള്ള ലക്ഷ്യം ഇതാണ്. ഇത്രേ അറിയാനുള്ളൂ വിദ്യ. വേറെ ഇവിടെ ഒരുപാട് വിദ്യകളൊന്നും വാസ്തവത്തിൽ അറിയാനില്ല ഇതിനു വേണ്ടി. അപ്പോ വിദ്യാമേതാം യോഗവിധിം, എന്താ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുക, അതാണ് യോഗവിധി.